بسم الله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد قال شيخ الإسلام ابن تيمية رحمه الله تعالى في كتابه العقيدة الواسطية فهذا اعتقاد الفرقة الناجية المنصورة إلى قيام الساعة أهل السنة والجماعة فهذا اعتقاد الفرقة الناجية المنصورة إلى قيام الساعة أهل السنة والجماعة إلى هنا إنما كيدورين إدكاند فهذا أما بعد إن برنيوني البنادة جملة تورنند إدكشرة مونديريكو فأوونديريكو അതുകൊണ്ടാണ് ഇവിടെ ഫഹാദ എന്ന് പറഞ്ഞത്. ഫഹാദ ഹാദ ഇത്, അതായത് ഈ കിതാബിലുള്ളത്. ഇതിൽ ഇനി പറയാൻ പോകുന്ന കാര്യം എന്താണ്? ഈ കാര്യമാണ് ഫഹാദ ഇഅ്തിഖാദു അൽ ഫിർഖത്തിൻ നാജിയതി. ഫഹാദ ഇഅ്തിഖാദ് ഇത് വിശ്വാസമാണ്, ഇഅ്തിഖാദാണ്. الاعتقاد لغة هو الربط والجزم, هو الربط والجزم. اعتقاد يعني عربي البريغة وركاريم كتنا دينا أنا يورش كتنا جزم أنا أوربيكا ربط أنا كتل أنا يوربيش وركاريم كتنا دينا أنا اعتقاد أنا بري عقدة أنا بعدم أنا جبتنا كتينا ഉറപ്പിച്ചു കിട്ടുന്നതിനാണ് ആ കഥ എന്ന് പറയാം. അൽ ഇഅ്തിഖാദ് ഹുവ റബ്ത് വൽ ജസ്മ്. ഇഅ്തഖദ്തു കദ എന്ന് അറബിയിൽ പറയുക, ഒരു കാര്യവുമായി നമ്മുടെ ഹൃദയത്തെ ബന്ധിപ്പിക്കുന്നതിനാണ്. ഇഅ്തഖദ്തു കദ ഐ അഖദ്തു അലൈഹിൽ ഖൽബ. ഇഅ്തഖദ്തു കദ, ഞാൻ ഇങ്ങനെ ഇഅ്തിഖാദ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അഖദ്തു അലൈഹിൽ ഖൽബ, എന്റെ ഹൃദയത്തെ ഞാൻ അതിൽ കെട്ടിയിട്ടിരിക്കുന്നു എന്നാണ്. ഒരാളുടെ വിശ്വാസം എന്നത് ഒരിക്കലും അഴിഞ്ഞു പോകാത്ത കെട്ടാണ്. ഒരു കാരണവശാലും അതെന്തില്ല, ഊരിപ്പോവില്ല, നല്ല ഉറപ്പുള്ള കെട്ടായിരിക്കും അയാളുടെ വിശ്വാസം. അയാൾ ശരിക്കും വിശ്വസിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ആ വിശ്വസിക്കുന്ന കാര്യം എന്തായിരിക്കും? വളരെ ഉറച്ച രൂപത്തിൽ അയാളുടെ ഹൃദയം ബന്ധിതമാക്കപ്പെട്ട കാര്യമായിരിക്കും. അതിനൊരു ചലനം ഉണ്ടാവില്ല, നല്ല ഉറച്ച രൂപത്തിൽ വിശ്വസിച്ച കാര്യങ്ങൾക്ക് മാത്രമാണ് ഇഅ്തിഖാദ് എന്ന് പറയുന്നത്. ഒരിക്കലും ഷക്ക് കടന്നുകൂടിയ കാര്യത്തിന് ഇഅ്തിഖാദ് എന്ന് പറയില്ല. ഷക്കുള്ള കാര്യത്തിന് ഒരിക്കലും ഇഅ്തിഖാദ് എന്ന് പറയില്ല. അള്ളാഹു ഉണ്ടോ ഇല്ലേ, ഒരാൾക്ക് സംശയമാണ്, അത് ഒരിക്കലും ഇഅ്തിഖാദല്ല, അത് വിശ്വാസമല്ല, അത് ഷക്കാണ്. ഷക്ക് കടന്നുകൂടിയതിനെ അഖീദ, വിശ്വാസം എന്ന് പറയില്ല, അറബിയിൽ പറയില്ല. എന്താണ് അഖീദ എന്നത്? ഇസ്തലാഹിയായി അതിന്റെ അർത്ഥം എന്താണ് എന്ന് പല അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു എളുപ്പമുള്ള ഒരു താരിഫ് ഇതാണ്, ഹുക്മുസ്സിഹ്നിൽ ജാസിം. ഹുക്മുസ്സിഹ്നി അൽ ജാസിം, മനുഷ്യന്റെ ബുദ്ധി, അവന്റെ തലച്ചോറ് അല്ലെങ്കിൽ അവന്റെ ചിന്ത, അത് ഒരു കാര്യത്തിൽ ഉറച്ചു പറയുന്ന വിധിയാണ്, നല്ല ഉറപ്പുള്ളൊരു വിധിയാണ്. ഒരു മനുഷ്യന്റെ ഒരു വിഷയത്തിൽ ഉറച്ച വിധിയാണ്. അതായത് ഇങ്ങനെ അള്ളാഹു ഉണ്ട്, ഉദാഹരണത്തിന് അതൊരാളുടെ ഉറച്ച വിശ്വാസമാണ്, അതിനാണ് അഖീദ എന്ന് പറയുക. ഇതല്ലാത്ത താരിഫുകളും ഇതിന് നൽകപ്പെട്ടിട്ടുണ്ട്, ഞാൻ എളുപ്പമുള്ള ഒരു താരിഫ് പറഞ്ഞതെന്ന് മാത്രം. അഖീദ ചിലപ്പോൾ സഹീഹത്തായിരിക്കാം, ചിലപ്പോൾ ബാത്തിലത്തായിരിക്കാം. ഉദാഹരണത്തിന് അള്ളാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ, അത് അഖീദയാണോ? അഖീദയാണ്. സഹീഹത്താണോ? അള്ളാഹുവിനൊരു പുത്രനുണ്ട്, ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാണ്, അത് അഖീദയാണോ? അഖീദയാണ്. പക്ഷെ സഹീഹത്താണോ? അല്ല, ഇത് ബാത്തിലത്താണ്. ശരിയായ അഖീദയുണ്ട്, ബാത്തിലായ അഖീദയുമുണ്ട്. ശരിയായ അഖീദയുണ്ട്, ബാത്തിലായ അഖീദയുമുണ്ട്. فَهَذَا اِعْتِقَادُ الْفِرْقَةِ النَّاجِيَةِ. الْفِرْقَةُ هِيَ الطَّائِفَةُ. الْفِرْقَةُ هِيَ الطَّائِفَةُ. ഫിർഖത്ത് എന്ന് പറഞ്ഞാൽ കക്ഷി എന്നാണ് അർത്ഥം. അറബിയിൽ അതിന്റെ ഒരു പര്യായ പദമാണ് الطائفة او الجماعة. الجماعة ഒരു കൂട്ടം ആളുകൾ, കക്ഷി. അതിനാണ് الفرقة എന്ന് അറബിയിൽ പറയാം. الفرقة എന്ന് അറബിയിൽ പറയുന്നത് ഒരു കക്ഷിക്കാണ്. അൽ ഫിർഖ ജമ എന്താണ്? ഫിർഖത്തിന്റെ ജമ എന്താണ്? ഫിർഖത്തിന്റെ ജമ എന്താ? ഫിർഖത്തിന്റെ ജമ ആണ് ഫിറാഖൂൻ. എന്താണ് ഫിറാഖൂൻ? ഫിർഖത്തിന്റെ ജമാണ് ഫിറാഖൂൻ. ഫുർഖത്ത് എന്ന് പറഞ്ഞ എന്താ? ബിദ്ദം. ഫുർഖ, ഫുർഖ എന്നാണ് ഫുർഖത്ത്. ഫിർഖത്ത് എന്ന് പറഞ്ഞാൽ കക്ഷിയാണ്. ഫുർഖത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഫുർഖത്തു വൽ ഇഖ്തിലാഫ് വൽ ഇഫ്തിറാഖ്, ഭിന്നിപ്പ്. അതിനാണ് ഫുർഖ എന്ന് പറയുക. ഇഖ്തിലാഫ് എന്ന് പറയുന്നേക്കാൾ നല്ല വാക്ക് ഇഫ്തിറാഖ് എന്ന് പറയുന്നതായിരിക്കും. ഇഖ്തിലാഫും ഇഫ്തിറാഖും തമ്മിൽ ചെറിയ വ്യത്യാസം. ഫുർഖത്ത് എന്ന് പറഞ്ഞാൽ ഭിന്നതയാണ്. ഫിർഖത്ത് എന്ന് പറഞ്ഞാലോ കക്ഷിയാണ്. ഫിർഖത്തിന്റെ ബഹുവചനം എന്താണ്? ഫിറഖ്, ഫിറഖുൻ. ഫർഖു എന്ന് പറഞ്ഞാലോ ഫർഖ്, വ്യത്യാസം. ഒരു കിതാബുണ്ട് ഈ രണ്ട് പദങ്ങളെ ഒരുമിപ്പിച്ചിട്ടുള്ളത്, ഇബ്നു ഹസ്മിൻ. അൽഫർഖു ബൈനൽ ഫിറഖി, എളുപ്പമുള്ള വാക്കാണ്, ഇബ്നു ഹസ്മിന്റെ കിതാബാണ്. അൽഫർഖു ബൈനൽ ഫിറഖ് എന്താ അർത്ഥം? എന്തായിരിക്കും അർത്ഥം? ഫിറഖ് എന്ന് പറഞ്ഞ കക്ഷി, കക്ഷികൾ. ഫർഖ് എന്നാണ് വ്യത്യാസം. ആ കക്ഷികൾക്കിടയിലുള്ള വ്യത്യാസം എളുപ്പമാണ്. അൽഫർഖു ബൈനൽ ഫിറഖി. ഫരീഖ് എന്ന് പറഞ്ഞാല് ഒരു വിഭാഗം, ഒരു ഫരീഖ്, കുറച്ചാളുകൾ. الفرقه هي الطائفه والجماعه وجمعه الفرق والفرقه معناها الافتراق والفرق يعني الاختلاف او التباين. الفرقة الناجية. الناجية نجا എന്നതിൽ നിന്നാണ് നാജിയ വന്നിട്ടുള്ളത്. ഇതെന്താണ് ഇവിടെ? ഇത് ഏത് മുറക്കബാണ്? الفرقة الناجية مركب وصفي. مركب وصفي ഒന്ന് മൗസൂഫാണ്, മറ്റേ സിഫത്താണ്. ഫിർഖ എന്നത് മൗസൂഫാണ്, ഇത് സിഫത്താണ്. الفرقة الناجية. الناجية نجا എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ നജ എന്നാണ് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. രക്ഷപ്പെട്ടവനാണ് വിജയിക്കുന്നത്. നജ യാനി സലീന. വന്നാജിയ ഐ അല്ലതി സലിമത് മിനൽ ഹലാക്ക്. അന്നാജിയ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടത്, അസ്സാലിമ രക്ഷപ്പെട്ടത്, മിനൽ ഹലാക്ക് നാശത്തിലാണ്. ഫിദ്ദുന്യ വൽ ആഖിറ ഇവിടെ ഉദ്ദേശിക്കുന്നത് അൽഫർഖത്തു നാജിയത്തു എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ട കക്ഷി. എവിടെ രക്ഷപ്പെട്ടു? ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ട കക്ഷി. അതാണ് അൽഫർഖത്തു നാജിയ. അതിന്റെ അർത്ഥം അതാണ്, അൽഫർഖത്തു കക്ഷി, അന്നാജിയത്തു രക്ഷപ്പെട്ട കക്ഷി. അപ്പോ ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു ഫഹാദ ഇഅ്തിഖാദുൽ ഫിർഖത്തിൻ നാജിയ, ഇത് രക്ഷപ്പെട്ട കക്ഷിയുടെ വിശ്വാസമാണ്. അതാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്, രക്ഷപ്പെട്ട കക്ഷി. അൽ ഫിർഖത്തുൻ നാജിയ എന്നത് അഹ്ലു സുന്ന വൽ ജമാഅയുടെ മറ്റൊരു പേരാണ്. അൽ ഫിർഖത്തു അൻ നാജിയത്തു മിൻ അസ്മാഇ അഹ്ലി സുന്നതി വൽ ജമാഅ. ശരി, ഈ പേര് അവർക്ക് എവിടെ നിന്ന് കിട്ടിയതായിരിക്കും? ആർക്കെങ്കിലും പറയാൻ ഏത് ഹദീസ്? ഈ പേര് അവർക്ക് ലഭിച്ചത് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസിൽ നിന്നാണ്. ആ ഹദീസ് ഇമാം അൽബാനി അദ്ദേഹത്തിന്റെ സഹീഹയിൽ 204-ാമത്തെ ഹദീസായി എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. മുആവിയ എന്നുള്ള റിവായത്ത് സഹീഹ അവിടെ ഉണ്ട്. അവിടെ ഞാൻ സഹീഹലത്തെ നമ്പർ പറഞ്ഞത്, അതല്ലെങ്കിൽ ഹദീസ് തിർമിസി ഇബ്നു മാജക്ക് ഉദ്ധരിച്ചതാണ്. 204. ഈ പേര് അവർക്ക് കിട്ടിയത് ഈ ഹദീസിൽ നിന്നാണ്, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. ഈ ഹദീസ് 7 സഹാബികൾ വേറെ ആളുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്, പക്ഷെ മുആവിയയുടെ ഹദീസ് മഷ്ഹൂറാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞു, ഇന്ന മൻ ഖബ്ലകും മിൻ അഹ്ലിൽ കിതാബ് ഇഫ്തറഖു അല 72 മില്ല, നിങ്ങൾക്ക് മുന്നേയുള്ള ആളുകൾ അവർ 72 കക്ഷികളായി ഭിന്നിക്കുകയുണ്ടായി. ചില ഹദീസുകൾ കാണാം, ഇഫ്തറഖത്തിൽ യഹൂദു അല 71 മില്ല, യഹൂദന്മാർ 71 കക്ഷികളായി ഭിന്നിച്ചു. കുല്ലുഹും ഫിന്നാർ ഇല്ല വാഹിദ, അവരിലെ എല്ലാ കക്ഷികളും നരകത്തിലാണ് ഒരു കക്ഷി ഒഴികെ. وافترقت النصارى على 72 فرقة, നസ്രാനികൾ 72 കക്ഷികളായി ഭിന്നിച്ചു. كلهم في النار الا واحدة, അവരിലെ എല്ലാ കക്ഷികളും നരകത്തിലാണ് ഒരു കക്ഷി ഒഴികെ. وستفترق هذه الأمة على 73 فرقة او 70 ملة, ഈ ഉമ്മത്ത് അവർ 73 കക്ഷികളായി ഭിന്നിക്കുന്നതാണ്. വശതഫ്തരിഖ്, ഈ ഉമ്മത്ത് ഭിന്നിക്കും. ഹാദിഹിൽ ഉമ്മ അല 73 ഫിർഖ, കുല്ലുഹും ഫിന്നാർ ഇല്ല വാഹിദ, കുല്ലുഹും ഫിന്നാർ അവരെല്ലാവരും നരകത്തിലാണ് ഇല്ല ഒരൊറ്റ കക്ഷി ഒഴികെ. അവിടെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കക്ഷികളെയും നരകത്തിന്റെ അവകാശികളായിട്ടാണ് പറഞ്ഞത്. അതായത് അവർക്ക് നരകത്തിൽ കിടക്കാനുള്ള അർഹതയുണ്ട്, നരകത്തിൽ കിടക്കാനുള്ള പണിയാണ് അവർ ചെയ്തത്. കുല്ലുഹും ഫിന്നാർ ഇല്ല വാഹിദ, ഒരു കക്ഷി ഒഴികെ. ഫഹാദിഹി ഹിയ അല്ലതി നജത്, ഈ കക്ഷിയാണ് വിജയിച്ചത്, ഈ കക്ഷിയാണ് രക്ഷപ്പെട്ടത്, നരകത്തിലുള്ള അദാബിൽ നിന്ന് രക്ഷപ്പെട്ട കക്ഷിയാണിത്. അവർ നാജിയത്താണ്, അതുകൊണ്ടാണ് അൽ ഫിർഖത്തുൻ നാജിയ എന്ന പേര് ഈ കക്ഷിക്ക് പണ്ഡിതന്മാർ, അല്ലെങ്കിൽ അഹ്ലു സുന്നത്തുൽ ജമാഅയുടെ മറ്റൊരു പേരായി പണ്ഡിതന്മാർ ഈ പേര് നൽകിയത്. സഹാബികൾ ചോദിച്ചു, മൻ ഹിയ യാ റസൂൽ അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ അവരാരാണ്, ഈ കക്ഷി ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ്യത്യസ്തമായ ഉത്തരങ്ങൾ പറഞ്ഞായി കാണാം. ആർക്കൊക്കെ അറിയാം ഉത്തരങ്ങൾ എന്തെന്ന്? അസ്ഹാബി, ഒരു ഉത്തരം അതാണ്. അതല്ലാതെ എളുപ്പമുള്ള ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സിമ്പിളായ ഉത്തരങ്ങൾ. ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ചില റിവായത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ജമാഅത്തു, അവരാരാണ്? അൽ ജമാഅത്തു. വേറെ ചില റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ السواد الأعظم. وغرت رواية تقلم صلى الله عليه وسلم برنو هم ما أنا عليه اليوم وأصحابي. هم ما أنا عليه اليوم وأصحابي. رواية تقلم صلى الله عليه وسلم برنو عبر ركشب برنك أكشي أنال الجماعة. وغرت رواية تقلم صلى الله عليه وسلم برنو السواد الأعظم بخبوري وكشمان. وغرت رواية تقلم صلى الله عليه وسلم برنو هم ما أنا عليه اليوم وأصحابي. يعني من الصحابة من يدر وديل أنا أبدا نلقوا لنا يعني لنا هذا حديث صحيح هاي لوند اللي بتشرح رواية لك صحيح هاي لوند أنا لازم برشو دي كنا من تي أدلة وراء حديث وراء رواية تنقل عنا هذا بدر مدي كان شرينا صلى الله عليه وسلم برنيو هم ما أنا عليه اليوم وأصحابي. يعني من الصحابة نلقوا لنا مارجت نلقوا لنا مارجت അവരാണ് അൽ ഫിർഖത്തുൻ നാജി, അവരാണ് രക്ഷപ്പെടുന്ന കക്ഷി. അവർ ആരാണ് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇൻഷാല്ലാ നമുക്ക് പറയാനും. എന്നാൽ സംശയമില്ലാത്ത കാര്യം പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞു ഇവിടെ ഉദ്ദേശിക്കപ്പെട്ട അൽ ഫിർഖത്തുൻ നാജി അവർ അഹ്ലുസുൻ അവൽ ജമാഅയാണ്, അല്ലെങ്കിൽ അഹ്ലുൽ ഹദീസൻ. പണ്ഡിതന്മാരിൽ ചില ആളുകൾ അവർക്ക് അവർ പറഞ്ഞു, ചില ആളുകൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെടുമെന്ന് പറഞ്ഞ അൽ ഫിർഖത്തുൻ നാജിയ അവർ മൂന്ന് വിഭാഗക്കാരാണ്. ഒന്ന് അഹ്ലുൽ ഹദീസ്, രണ്ട് അൽ അശാഇറ, മൂന്ന് അൽ മാതുരീദിയ. ചില ആളുകൾ പറഞ്ഞു അൽ ഫിർഖത്തുൻ നാജിയ രക്ഷപ്പെടുന്ന കക്ഷി എന്ന് പറയുന്ന ഈ കക്ഷി, അവർ അഹ്ലു സുന്ന വൽ ജമാഅ എന്ന് പറയപ്പെടുന്ന ഈ വിഭാഗം, അവർ മൂന്ന് പേരാണ്, അഹ്ലുൽ ഹദീസ് വൽ അശാഇറ വൽ മാതുരീദിയ. അശാഇറത്തിന്റെ ആളുകൾ ആരാണ്? മാറ്റുള്ള ആൾക്കാരാണ്. ഷാരിയത്ത് ഇമാം അൽ അശ്ആരി അദ്ദേഹത്തെ പിൻവറ്റുന്നു എന്ന് അവകാശപ്പെടുന്നതാണ്. അൽ മാതുരീദിയ എന്ന് പറയുന്നത് ഇമാം അൽ മാതുരീദി അദ്ദേഹത്തെ പിൻവറ്റുന്ന, പേര് എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹത്തെ പിൻവറ്റുന്ന ആളുകൾ രണ്ടുപേരും അഖീദയിൽ പഠിച്ച ആളുകളാണ്. അവർ സഹീഹ്, അഭിപ്രായം ശരിയാണോ? അല്ല, ഈ അഭിപ്രായം തെറ്റാണ്. ചില ആളുകൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി സുബ്ഹാനി സാബൂനിയെ പോലുള്ള ചില ആളുകൾ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആ അഭിപ്രായം തെറ്റാണ്. ആ അഭിപ്രായം ഒരു കണക്കിന് ശരിയല്ല. കാരണം എന്താണ് അവരെല്ലാവരും നരകത്തിലാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരൊറ്റ കക്ഷിയെ ഒന്നേ ഒന്നേ പറ്റുള്ളൂ, ആ ഒന്നാരാണ്? അഹ്ലുൽ ഹദീസാണ്. അവരല്ലാത്ത മറ്റൊരു കക്ഷിയും അതിൽ ഉൾപ്പെടുകയില്ല. فهذا اعتقاد الفرقة الناجية المنصورة. المنصورة المنصورة أي التي تنصر سهايك بردنا كشي منصورة نصرانا سهايك منصورة سهايك بردنا فرقة سهايك بردنا كشي. فهذا اعتقاد الفرقة الناجية المنصورة. ഈ പുസ്തകം, ഇത് അഖീദയാണ്. ആരുടെ? അൽ ഫിർഖത്തുൻ നാജിയ രക്ഷപ്പെടുന്ന കക്ഷിയുടെ, അൽ മൻസൂറ സഹായിക്കപ്പെടുന്ന കക്ഷിയുടെ അഖീദയാണ്. നഅം, അഹ്ലു സുന്നത്തുൽ ജമാഅയുടെ മറ്റൊരു പേരാണ് അൽ ഫിർഖത്തുൽ മൻസൂറ ഔ ത്വാഇഫത്തുൽ മൻസൂറ. സാധാരണ അങ്ങനെയാണ് പറയാറുള്ളത്, ഫിർഖത്തുൽ മൻസൂറ എന്നല്ല, ത്വാഇഫത്തുൽ മൻസൂറ, സഹായിക്കപ്പെടുന്ന കൂട്ടർ, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് സഹായം ലഭിക്കുന്ന ആളുകൾ. ഏത് ഹദീസായിരിക്കും ഈ പേരവർക്ക് ലഭിക്കാൻ കാരണമായത്? ഈ പേരവർക്ക് എവിടുന്ന് ലഭിച്ചതായിരിക്കും? സഹായിക്കപ്പെടുന്ന കക്ഷി എന്ന പേര്. അത്തായിഫത്തുൽ മൻസൂറ എന്ന പേര് എവിടുന്നായിരിക്കും അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു ത്വാഇഫത്തുൻ മിൻ ഉമ്മത്തി ظاهرين على الحق لا يضرهم من خذلهم أو من خالفهم حتى يأتي أمر الله تبارك وتعالى وهم كذلك. لا تزال سؤذي حديث الإمام البخاري موايرتي أرنوتي نال بدامة حديثة يدرشو ما مسلم آيرتي طلائرتي روتنامة حديثة يدرشو. ഞാൻ ഈ പറഞ്ഞ ഹദീസിന്റെ നമ്പർ അൽ മുഗീറത്തു ബ്നു ശുഅബ എന്ന സഹാബിയാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. എല്ലാത്ത സഹാബികളും ഈ ഹദീസ് ഉദ്ധരിച്ചാണ്. ഈ ഹദീസ് അനേകം പേർ ഉദ്ധരിച്ച ഹദീസാണ്. ചില പണ്ഡിതന്മാർ മുത്തവാത്തറത്താണെന്ന് പറഞ്ഞത്. ഒരു ത്വാഇഫ അതെ കുറിച്ചുള്ള ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി ഹദീസിൽ പറഞ്ഞത് ഇതാണ്, ലാ തസാലു ത്വാഇഫ, ലാ തസാൽ, എപ്പോഴും ഉണ്ടായിരിക്കും ത്വാഇഫ, ഒരു കക്ഷി, ഒരു വിഭാഗം ആളുകൾ, മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന്, ظاهرين على الحق, അവർ സത്യത്തിന്മേൽ വിജയിച്ച് നിലകൊള്ളുന്നവരായിരിക്കും. ظاهرين على الحق, സത്യത്തിന്റെ മേലായിരിക്കും അവർ. لا يضرهم من خذلهم, അവരെ വഞ്ചിച്ചവർ, لا يضرهم, അവരെ ഉപദ്രവിക്കുകയില്ല, മൻ ഖദലഹും, അവരെ വഞ്ചിച്ച ആളുകൾ. എപ്പോഴാണ് ആൾക്കാർക്ക് വഞ്ചന ഉണ്ടാവുക? ഉള്ളിൽ നിന്നാണ് വഞ്ചന ഉണ്ടാവുക അല്ലെ. വഞ്ചന ഒരിക്കലും ശത്രുക്കൾക്ക് വഞ്ചിക്കാൻ പറ്റുമോ? ഇല്ല. തന്ത്രങ്ങൾ കൊണ്ട് വേണമെങ്കിൽ വഞ്ചിക്കാൻ, അല്ലാതെ ഉള്ളിൽ നിന്ന് വഞ്ചിക്കാൻ പറ്റില്ല. ലാ യദുറുഹും മൻ ഖദലഹും, അവരെ വഞ്ചിച്ച ആളുകൾ അവർക്ക് ഉപദ്രവം ചെയ്യില്ല. വലാ മൻ ഖാലഫഹും, അവർക്ക് എതിരായ ആളുകൾ, അതായത് അവരുടെ നേരെ എതിർത്ത് നിൽക്കുന്ന ശത്രുക്കൾ, അവരും അവരെ ഉപദ്രവിക്കുകയില്ല. രണ്ട് വിഭാഗത്തിനും ഉപദ്രവിക്കാൻ പറ്റില്ല. ഉള്ളിൽ നിന്ന് ആക്രമിച്ചാലും പുറത്തു നിന്ന് ആക്രമിച്ചാലും അവർക്ക് ഉപദ്രവങ്ങൾ ഏൽക്കുകയില്ല. കാരണം അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്ന വിഭാഗമാണ് അവർ. അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ അവർ അപ്രകാരമായിരിക്കും. അവരതുപോലെ തന്നെയായിരിക്കും, അതായത് സത്യത്തിനുമേൽ നിലകൊള്ളുന്നവരായി തന്നെ അവർ നിലകൊള്ളും. ഈ ഹദീസ് നിങ്ങൾ കാണാൻ പഠിക്കേണ്ട ഹദീസാണ്. لا تزال طائفة من أمتي ظاهرين على الحق لا يضرهم من خذلهم أو من خالفهم حتى يأتي أمر الله تبارك وتعالى وهم كذلك. التسنگളായ الفاظുകൾ വന്നിട്ടുണ്ട്. ഈ ലഫ്ظ് കുറച്ചുകൂടി ജാമിയായ ലഫ്ظാണ്. ഞാൻ ഇപ്പോ പറഞ്ഞ ലഫ്ظ് ഇവരാണ്. الطائفة المنصورة, الطائفة المنصورة. النبي صلى الله عليه وسلم في حديث البرنو لا تزال طائفة من أمتي ظاهرين على الحق لا يضرهم من خذلهم أو من خالفهم حتى يأتي أمر الله تبارك وتعالى وهم كذلك. ഈ ഹദീസിൽ പരാമർശിക്കപ്പെട്ട അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്ന വിഭാഗം അവർ അഹ്ലു സുന്നയാണ് എന്ന കാര്യം, അഹ്ലുൽ ഹദീസ് ആണ് എന്ന കാര്യം അനേകം പണ്ഡിതന്മാർ വ്യക്തമായ വാക്കുകൾ കൊണ്ട് തന്നെ പറഞ്ഞതാണ്. അൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, ഇൻ ലം യകൂനു അഹ്ലൽ ഹദീസി ഫലാ അദ്രി മൻഹും, ഇൻ ലം യകൂനു അഹ്ലൽ ഹദീസി ഫലാ അദ്രി മൻഹും. ഈ പറഞ്ഞ വിഭാഗം ത്വാഇഫൽ മൻസൂറ, അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്ന അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന വിഭാഗം, ഇൻ ലം യകൂനു അഹ്ലൽ ഹദീസ്, അവർ അഹ്ലുൽ ഹദീസ് അല്ലെങ്കിൽ, ഫലാ അദ്രി മൻഹും, എനിക്കറിയില്ല പിന്നെ അവരാരാണ്. അതൊരു പ്രത്യേക രൂപത്തിലെ പദപ്രയോഗമാണ്, അതിന് അത്ര ഉറപ്പുണ്ട്. അഹ്ലുൽ ഹദീസ് അല്ല അവരെങ്കിൽ പിന്നെ അവരാരാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ്. الإمام البخاري رحمه الله تعالى دهم برنو هذه الطائفة هم أهل العلم. ഇവിടെ പറയപ്പെട്ട വിഭാഗം അവരാരാണ്? അഹലുൽ ഇൽമാണ്, പണ്ഡിതന്മാരാണ്. അബി ഹദീസിൽ പരാമർശിക്കപ്പെട്ട അൽ ഫിർഖത്തുൻ നാജിയ, രക്ഷയുടെ മാർഗത്തിൽ നിലകൊള്ളുന്ന, സഹായിക്കപ്പെടുന്ന കക്ഷി അവർ അഹലു സുന്നയാണ്, അഹലുൽ ഹദീസാണ്. അവരാണ് അൽ ഫിർഖത്തുൻ നാജിയ, അവരാണ് ത്വാഇഫ അൽ മൻസൂറ. വേറെ ഒരാളുമല്ല, അശാഇറത്തല്ല, മാതുറിദിയത്തല്ല, ഷിയഅയല്ല, റവാഫിളല്ല, മുഅ്തസിലത്ത് അല്ല, ഖവാരിജ് അല്ല, ഏത് കക്ഷികളാവട്ടെ അവരൊന്നുമല്ല, അഹ്ലു സുന്നൽ ജമാഅയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും മാതൃക പിൻപറ്റിയവരാണ് അല്ലെ. ഇപ്പൊ പല ഇൻഷാല്ലാ നമുക്ക് ഈ ഹദീസ് അവസാനത്തിൽ നമുക്ക് സംസാരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസുകളിലൊക്കെ അവർക്ക് നൽകിയ ചില വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങളിൽ നിന്ന് അവരാരാണ് എന്ന ചിത്രം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വാഇഫ് അൽ മൻസൂറയെ കുറിച്ച്, സഹായിക്കപ്പെടുന്ന കക്ഷിയെ കുറിച്ച് അറിയിച്ച ഹദീസിൽ വലിയ ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണ്? അന്നൽ ഹഖ് ലാ യസൂൽ, ഹഖ് ഒരിക്കലും അവസാനിക്കുകയില്ല, ഹഖ് ഒരിക്കലും നശിച്ചു പോവുകയില്ല, പരിപൂർണമായ ഹഖ് ഒരിക്കലും നശിച്ചു പോവുകയില്ല, അന്ത്യനാളിന്റെ അവസാനത്തോട് അടുത്തുകൊണ്ടല്ലാതെ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് ഈ ഹദീസിൽ പ്രകടമാണ് അല്ലെ. സത്യത്തിനുമേൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ലോകത്ത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാലത്ത് നശിച്ചു പോയിട്ടുണ്ടോ? ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിലും സത്യത്തിനുമേൽ നിൽക്കുന്ന ഒരു ചെറിയൊരു വിഭാഗമെങ്കിലും ഇല്ലാതെ ഇരുന്നിട്ടില്ല. ഉദാഹരണത്തിന് ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ്, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വിരലിലല്ലാവുന്ന കുറച്ച് ആളുകൾ മാത്രം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ അവരാണെങ്കിൽ കൂടി ലോകമെല്ലാം അവർക്കെതിരെ തിരിഞ്ഞിട്ടും രാജാവും ഭരണാധികാരികളും പണ്ഡിതന്മാരിൽ പോലും പലരും അവർക്കെതിരെ തിരിഞ്ഞിട്ടും ഒരു ചെറിയ വിഭാഗം സത്യത്തിനുമേൽ ഉറച്ചു നിന്നു. അവരെ അള്ളാഹു സഹായിച്ചു, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിൽപ്പ് നൽകി. അപ്പൊ ഒരു ചെറിയ വിഭാഗം ഏത് കാലഘട്ടത്തിലാണെങ്കിലും സത്യത്തിനുമേൽ ഉറച്ചു നിൽക്കുന്നവരായി എന്നും ഉണ്ടായിരിക്കും. ആ സന്തോഷ വാർത്ത ഈ ഹദീസിലുണ്ട്. ഫഹാദ ഇഅ്തിഖാദു അൽഫിർഖത്തിൻ നാജിയ അൽമൻസൂറ ഇല ഖിയാമി സാഅ ഇല ഖിയാമി സാഅ ഐ ഇല വുഖൂഇ അസ്സാഅ ഇല ഖിയാം അസ്സാഅ ഐ ഇല വുഖൂഇ അസ്സാഅ ഇല വരെ, ഖിയാം ഉണ്ടാകുന്നതുവരെ, സംഭവിക്കുന്നതുവരെ. അസ്സാഅ, അസ്സാഅ എന്ന് സാധാരണ പറയുള്ള ഇതിനാണ് ഖിയാമത്ത് നാളാണ്. പക്ഷെ ഇവിടുത്തെ ഉദ്ദേശം ഖിയാമത്ത് നാളല്ല. അസ്സാഅഹുന സാഅതു മൗതിഹിം, അവർ മരിക്കുന്നതുവരെ. ഫഹാദ ഇഅ്തിഖാദു ത്വാഇഫ او الفرقه فهذا اعتقاد الفرقه الناجيه المنصوره الى قيام الساعه اي الى قيام ساعتهم او الى قيام وقوع ساعه موتهم അവരുടെ മരണം സംഭവിക്കുന്നത് വരെയുള്ള സാഅത്ത്, ആ സാഅത്ത് വരെ എന്തായിരിക്കും? ഈ ത്വാഇഫ മൻസൂറത്തായിരിക്കും. അൽ മൻസൂറ ഇല ഖിയാമി സാഅ എന്ന് പറഞ്ഞാൽ സാഅത്ത് സംഭവിക്കുന്നത് വരെ സഹായിക്കപ്പെടുന്ന കക്ഷി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം അന്ത്യനാൾ വരെ എന്നല്ല, മറിച്ച് അവരുടെ മരണം വരെ സഹായിക്കപ്പെടുന്ന. പണ്ഡിതന്മാർ മുൻഗാമികൾ പറയാറുണ്ട്, മൻ ജാഅത് മനിയ്യതുഹു ജാഅത് ഖിയാമതുഹു, ആരുടെയെങ്കിലും മനിയ്യത്ത് വന്നു കഴിഞ്ഞാൽ ജാഅത് അവരുടെ ഖിയാമത്ത് ആരംഭിച്ചു. മൻ ജാഅത് ബനിയ്യതുഹു ജാഅത് ഖിയാമത്ത്, ആരുടെയെങ്കിലും മരണം ആരംഭിച്ചാൽ ആ മരണത്തോടുകൂടി അവരുടെ ഖിയാമ ആരംഭിച്ചു. അതേപോലെയാണ് ഇവിടെ സാഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം അവരുടെ സാഅത്താണ്, അവരുടെ മരണത്തിന്റെ സമയം. അതല്ലെങ്കിൽ അന്ത്യനാളിന്റെ സമയത്ത്, അന്ത്യനാൾ സംഭവിക്കുന്ന സമയത്ത് ഒരിക്കലും എന്തുണ്ടാവില്ല, ഈ വിഭാഗം ഉണ്ടാവില്ല. അത് അതിന് തെളിവാണ് مسلمة بن مخلد عند حديث أدهم بريان كان عنده عبد الله بن عمرو بن العاص عبد الله بن عمرو بن العاص عند ذلك لأيرنا أدهم فقال عبد الله عبد الله برني لا تقوم الساعة إلا على شرار الخلق سرطيقل إلى توم تماريقل آية آلقل أبرد ميل اللادي أندنا لسنبويك غيلا هم شر من أهل الجاهلية അവർ ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകളെക്കാൾ മോശമായിരിക്കും. لا يدعون الله بشيء الا رده عليهم അല്ലാഹുവിന് അവർ എന്തൊരു കാര്യം കൊണ്ട് പ്രാർത്ഥിച്ചോ അത് അല്ലാഹു അവരിലേക്ക് തന്നെ തിരിച്ചയക്കാതിരിക്കില്ല. എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥന അവർ സ്വീകരിക്കില്ല, അത്ര മോശം ആളുകളായിരിക്കും. فبينما هم على ذلك اذا اقبل عقبه بن عامر അങ്ങനെ അവരത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉഖ്ബത്ത് ഇബ്നു ആമർ ആ സദസ്സിലേക്ക് വന്നു. ഫഖാല മസ്ലമ, അപ്പോൾ മസ്ലമ പറഞ്ഞു, യാ ഉഖ്ബ ഇസ്മഅ മാ യഖൂലു അബ്ദുല്ലാഹ്. ഹേ ഉഖ്ബ, അബ്ദുല്ലാഹ് ഇബ്നു ആമർ ഇബ്നു ആസ് അദ്ദേഹം പറയുന്നത് കേട്ടു നോക്കൂ. എന്താ അദ്ദേഹം പറയുന്നത്? അന്ത്യനാൾ സംഭവിക്കുന്നത് ഏറ്റവും മോശം ആളുകൾക്ക് മീതെയായിരിക്കും, അവരുള്ളപ്പോഴായിരിക്കും. فقال عقبة, اقول عقبة പറഞ്ഞു, هو اعلم അദ്ദേഹത്തിന് എന്നേക്കാൾ അറിവുണ്ട്. اما انا എന്നാൽ ഞാൻ, فسمعت رسول الله صلى الله عليه وسلم يقول, رسول الله صلى الله عليه وسلم പറയുന്നു ഞാൻ കേട്ടിരിക്കുന്നു, لا تزال عصابة من امتي يقاتلون على امر الله قاهرين على العدو لا يضرهم من خالفهم حتى تاتيهم الساعة. ഞാൻ നബി صلى الله عليه وسلم പറയുന്നത് കേട്ടിട്ടുണ്ട്, لا تزال عصابة ഒരു വിഭാഗം ആളുകൾ അവരെന്നും ഉണ്ടായിരിക്കും, മിൻ ഉമ്മത്തി എന്റെ ഉമ്മത്തിൽ നിന്ന്, യുഖാതിലൂന അല അംറില്ല അവർ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി യുദ്ധം ചെയ്യുന്നവരായിരിക്കും, ഖാഹിരീന അല അദു ശത്രുവിന്റെ മേൽ വിജയം നേടുന്നവരായിരിക്കും, ലാ യദുറുഹും മൻ ഖാലഫഹും അവരോട് എതിരാകുന്നവർ അവർക്ക് യാതൊരു ഉപദ്രവവും ചെയ്യുകയില്ല, ഹത്താ തഅതിയഹുമുസ്സാഅതു അവർക്ക് സാഅത്ത് വരുന്നതുവരെ, وهم على ذلك اور ابرغارن തന്നെയായിരിക്കും. فقال عبد الله, اقول عبد الله بن عمرو بن العاص ديهم പറഞ്ഞു, اجل نلك ثم يبعث الله ريحا. നീ പറഞ്ഞല്ലോ ഒരു വിഭാഗം ആളുകൾ സാഅത്ത് വരെ ഉണ്ടാകുമെന്ന്, അതിന്റെ അർത്ഥം ഇതാണ്, ثم يبعث الله ريحا, പിന്നീട് അല്ലാഹു ഒരു കാറ്റ് പറഞ്ഞേക്കും. ഒരു കാറ്റ്, അത് യമനിന്റെ ഭാഗത്ത് നിന്നാണ് ആരംഭിക്കുക എന്ന് ചില വിഭാഗത്തിൽ വന്നിട്ടുണ്ട്. ആ കാറ്റ് അത് തുടങ്ങും. റീഹുൽ മിസ്ക്, അതിന്റെ മണം കസ്തൂരിയുടെ മണമായിരിക്കും. വമസ്സുഹ മസ്സുൽ ഹറിയർ, അതിന്റെ സ്പർശനം പട്ട് സ്പർശിക്കുന്നത് പോലെയായിരിക്കും, പട്ട് തഴുകുന്നത് പോലെയായിരിക്കും ആ കാറ്റ്. വളരെ ലോലമായ കാറ്റായിരിക്കും, അടിച്ചു വീശുന്ന കാറ്റ്, വളരെ ലോലമായ കാറ്റായിരിക്കും. മാത്രമല്ല ആ കാറ്റ് അതിന്റെ മണമാകട്ടെ കസ്തൂരിയുടെ മണമായിരിക്കും, നല്ല മണമുള്ള കാറ്റായിരിക്കും. ഫലാ തത്രുകു നഫ്സൻ ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബതിൻ മിനൽ ഈമാൻ ഇല്ലാ ഖബളത്ഹു. മനസ്സിൽ ഒരു ചെറിയ ഈമാനെങ്കിലും ബാക്കിയുള്ള ആളുകൾ അവരെ ഒന്നും ആ കാറ്റ് വെറുതെ വിടുകയില്ല, ഇല്ലാ ഖബളത്ഹു, അവരുടെ നഫ്സിനെ പിടിക്കാതെ, അവരെ മരിപ്പിക്കാതെ. ആ കാറ്റ് ആർക്കൊക്കെ മെത്ത് തട്ടുന്നുണ്ടോ, ഈമാൻ അവരുടെ മനസ്സിൽ കുറച്ചെങ്കിലുണ്ടോ, മരിച്ചു. ثم يبقى شرار الناس عليهم تقوم الساعة, പിന്നെ ബാക്കിയാവുക ജനങ്ങളിൽ ഏറ്റവും മോശമായ ആളുകളായിരിക്കും, അവരുടെ മേലായിരിക്കും അന്ത്യനാൾ സംഭവിക്കുക. നോക്ക് നിങ്ങൾ ഇവിടെ സാഅത്ത് എന്ന് മറ്റേ ഹദീസിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഈ ഹദീസിന് സാഅത്ത് എന്ന് വന്നിട്ടുണ്ട്. ആദ്യത്തെ ഹദീസിൽ വന്ന സാഅത്ത് എന്തെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഏത് സാഅത്താണ്? അവരുടെ മരണമാണ്, ഈ മനുഷ്യന്മാരുടെ, നല്ല മനുഷ്യന്മാരുടെ, ഈമാനുള്ള ആളുകളുടെ മരണമാണ്. എന്നാൽ അസ്സാഅ എന്നതുകൊണ്ട് സാധാരണ ഉപയോഗിക്കപ്പെടാറുള്ളത് അന്ത്യനാളാണ്, ഖിയാമുസ്സാഅ അല്ലെങ്കിൽ യൗമുൽ ഖിയാമ അന്ത്യനാളാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇലാ ഖിയാമി സാഅ എന്നതുകൊണ്ട് ഉദ്ദേശം, ഫഹാദ ഇഅ്തിഖാദുൽ ഫിർഖത്തിൽ നാജിയത്തിൽ മൻസൂറത്തി ഇലാ ഖിയാമി സാഅ എന്നതിന്റെ അർത്ഥം, ഈ അഖീദ ഫിർഖത്തുൽ നാജിയയുടെ അഖീദയാണ്, അൽ മൻസൂറയുടെ അഖീദയാണ്. മൻസൂറ ഏതുവരെയാണ് അവർക്ക് നസർ ഉണ്ടാവുക, സഹായിക്കപ്പെടുക? ഇലാ ഖിയാമി സാഅ, സാഅത്ത് വരെ. ഈ സാഅത്ത് ഏതാണ്? ഇലാ ഖിയാമി സാഅത്തിഹിം, അവരുടെ സാഅത്ത്, അവരുടെ മരണം സംഭവിക്കുന്നതുവരെ അവരെന്തായിരിക്കും? സഹായിക്കപ്പെടുന്ന ആളുകളായിരിക്കും. ഈ കാര്യം മറ്റു ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഈ ഹദീസ് തൊട്ടു മുന്നേ പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെയും ഉഖ്ബത്ത് ഇബ്നു ആമറിന്റെയും ഹദീസ്, ആ ഹദീസ് അസ്സഹീഹയിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കും. 1108-ാമത്തെ ഹദീസാണ്. ഇത് കാണാ പഠിക്കണമെന്നില്ല, പക്ഷെ ഹദീസിന്റെ മാന നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം. സഹീഹയിൽ 1108-ാമത്തെ ഹദീസ്, അതായത് നിങ്ങളെ കിതാബിൽ എഴുതി വെക്കുകയാണെങ്കിൽ ജമീൽ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഹദീസിൽ പറഞ്ഞായി കാണാം, ലാ തഖൂമു സാഅതു ഹത്താ ലാ യുഖാല ഫിൽ അർളി അല്ലാഹ് അല്ലാഹ്, ഭൂമിയിൽ അല്ലാഹ് അല്ലാഹ് എന്നുപോലും പറയപ്പെടാത്ത അവസ്ഥ ഉണ്ടാകുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. കാരണം അത്തരം അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാല് അന്ത്യനാൾ ഉണ്ടാവുകയുള്ളൂ. ചില വായിച്ചാൽ പറഞ്ഞു ഹത്താ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുപോലും പറയപ്പെടാത്ത അവസ്ഥ ദുനിയാവിൽ ഉണ്ടായി കഴിഞ്ഞാലാണ് അന്ത്യനാൾ സംഭവിക്കുന്നത്. അപ്പൊ എന്താണ് ഷെയ്ഖ് ഇസ്ലാം പറഞ്ഞത്? ഫഹാദ ഇഅ്തിഖാദു അൽ ഫിർഖത്തി നജിയ, രക്ഷപ്പെടുന്ന കക്ഷിയുടെ അഖീദയാണ് ഈ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്. അൽ മൻസൂറ, സഹായിക്കപ്പെടുന്ന കക്ഷിയാണവർ. ഇലാ ഖിയാമി സാഅ, അവരുടെ അവസാനം വരെ സഹായിക്കപ്പെടുന്ന കക്ഷിയാണവർ. അഹലി സുന്നതി വൽ ജമാഅ, അഹലി സുന്നതി വൽ ജമാഅ ഇഷാദ, അഹലി സുന്നൽ ജമാഅ അറബന്നൻ ലിസ്സുന്ന ലിമാദ അഹലി സുന്നൽ ഹദ ബദൽ സന്ത്, ഏതിന്റെ ബദലാണ്? അബ്ദുൽ ഏതാണ്? അൽ ഫിർഖത്തി അന്നാജിയ, ഫഹദ ഇഅ്തിഖാദി അൽ ഫിർഖ, ഫഹദ ഇഅ്തിഖാദു الفرقه الناجيه المنصوره اهل السنه والجماعه. ഇതിന്റെ ബദല എന്ന് പറയാൻ കാരണം അതും അതോടൊപ്പം അറബ് അത് ഹർക്കത്ത് അവിടെ ഇട്ട് നമ്മൾ കണ്ടോണ്ടല്ലേ, ഇല്ലെങ്കിലോ? എന്തുകൊണ്ട് ബദലിനെ കുറിച്ച് നമ്മൾ നല്ലൊരു കാര്യം പറഞ്ഞു, ബദലിന് ഒരിക്കലും വാസ്യത്ത് ഉണ്ടാവില്ല, ഇടയിലൊരു വാവുണ്ടാവില്ല, ഒന്നുമില്ല അല്ലെ. അസ്ഫിന്റെ എന്തെങ്കിലും വാക്കുണ്ട് അവിടെ? ഇല്ല. വാ അഹലി സുന്ന എന്ന് അറിയണമെങ്കിൽ മഅ്തൂഫ എന്ന് അറിയും, ഇവിടെ ഒന്നുമില്ല. അഹലി സുന്ന വൽ ജമാഅ, അഹലി സുന്ന വൽ ജമാഅ ഹദ ബദൽ. അഹൽ കൂട്ടം, ഒരു വിഭാഗം ആളുകൾ. അസ്സുന്ന ഹിയ ത്വരീഖ, അസ്സുന്ന ത്വരീഖ, സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം ത്വരീഖത്തൻ, വഴി. ത്വരീഖ ഒരു സലാഹി സുന്ന എന്ന് പറഞ്ഞാല് സുന്നത്ത് എന്താണ്? അഖ്വാലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫഅലു വതഖ്രീറാതു. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവൃത്തികളും അംഗീകാരവുമാണ്. അഖ്വാലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫഅലു വതഖ്രീറാതു. വഖാല സഖാവി വസിഫതുഹു, സഖാവി അദ്ദേഹം ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തിയിരുന്നു, സിഫത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഫത്ത്. അവിടുത്തെ താടി ഇത്ര വലുപ്പുണ്ടായിരുന്നു, അവിടുത്തെ മുടി ഇങ്ങനെയായിരുന്നു, അവിടുത്തെ തൊലി വെളുപ്പ് ഇങ്ങനെയായിരുന്നു. അത് തക്രീറിലോ കൗലിലോ ഫേലിലോ ഒന്നും പെടാത്തതാണ്. അപ്പോ സഖാവി അദ്ദേഹം പറഞ്ഞു സിഫത്ത് അലാ കുല്ലിൻ അസ്സുന്ന ഹിയ അഖ്വാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫഅലുഹ തക്രീറാതു. സുന്നത്ത് എന്ന പദം നാലർത്ഥങ്ങൾ ഉപയോഗിക്കാറുണ്ട്. സുന്ന تطلق على اربعه معان او تطلق بمعان اربعه നാല് അർത്ഥങ്ങൾ സുന്നത്ത് എന്ന പദത്തിന് വരാറുണ്ട്. പറ ഒന്ന് സുന്ന എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അർത്ഥം ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫഅലുഹു തഖ്രീറാത്. രണ്ടാമത്തെ അർത്ഥം ഏതായിരിക്കും? അസ്സുന്ന സുന്ന എന്ന പദം, സുന്ന എന്ന പദം ഇസ്ലാമിക സുന്ന എന്ന പദം നാലർത്ഥത്തിൽ ഉപയോഗിക്കണം. നിങ്ങൾക്ക് അറിയണം സുന്ന ബിമാനൽ മന്ദൂബ്, മന്ദൂബിന്റെ അർത്ഥം സുന്നത്ത് എന്ന് ആൾക്കാർ ഉപയോഗിക്കല്ലേ. ഷാഫി മദ്ഹബിലാണ് ഉപയോഗിക്കാറുള്ളതെങ്കിലും സുന്ന എന്ന പദം മന്ദൂബ് എന്ന അർത്ഥത്തിൽ ഷാഫി മദ്ഹബിൽ മാത്രം, ഏതാണ്ട് എല്ലാ ആൾക്കാരും സുന്ന എന്ന് പറയല് മന്ദൂബിനാണ്, മുസ്തഹബിനാണ്. സുന്നത്തായ കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്ത കൂലികൾ ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷയില്ലാത്ത എന്ന അർത്ഥത്തിൽ പറയുന്ന സുന്ന. അത് അതിന്റെ ഹുക്മായിട്ട് പല ആളുകൾ പറഞ്ഞതാണ്. അതായത് മന്ദൂബ് എന്നത് അതിന്റെ ഹുക്മ തന്നെ, എന്നാൽ ചെയ്താൽ അതിന് കൂലിയുണ്ട്, ചെയ്തിട്ടില്ലെങ്കിലോ ശിക്ഷയുണ്ട്. പക്ഷെ അൽ കറാഹ, പക്ഷെ ഒഴിവാക്കുന്ന എന്താണ്? കറാഹത്തൻ, നല്ലൊരു കാര്യമല്ല. പക്ഷെ റസൂൽ ഫിഖ് എടുക്കുന്ന സമയത്ത് നമുക്ക് പറയാം, ഈ താരീഫ് പല ആളുകളെയും വഴിതെറ്റിച്ചിട്ടുണ്ട്. അതോടൊപ്പം പണ്ഡിതന്മാർ പറഞ്ഞ അൽ കറാഹ, സുന്നത്ത് ഒഴിവാക്കൽ എന്താണ്? കറാഹത്തൻ, മക്റൂഹ. സാലിസ പറയുന്നത് മാനല്ല ഉപയോഗിക്കല്, പുസ്തകത്തിന് സുന്നത്ത് എന്നറിയോ. പിന്നെ അസ്സുന്ന ഖിലാഫുൽ ബിദഅ ഔ ദിദ്ദുൽ ബിദഅ, ബിദഅത്തിനെതിരായി സുന്നത്ത് എന്ന് പറയും. അതായത് പുതിയതല്ലാത്ത കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സഹാബത്തിനും പരിചയമുള്ള കാര്യത്തിന് സുന്നത്ത്. ഹാദിഹി സുന്ന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ലൈസത്ത് ബിദഅ, ഇത് ബിദഅത്തല്ല എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കും. ബിദഅത്തിന് വിരുദ്ധമായിട്ട് സുന്നത്ത് എന്ന് പദം പ്രയോഗിക്കും. അതായത് ബിദഅത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സഹാബത്തിനും പരിചയമില്ലാത്തത്, സുന്നത്ത് എന്ന് പറഞ്ഞാലോ റസൂലുള്ളാഹിക്കും സഹാബത്തിനും പരിചയമുള്ളത്. വേറെ അർത്ഥം എന്താ? അസ്സുന്ന ബിമഅന അഹ്ലി സുന്ന, അഹ്ലു സുന്ന എന്ന അർത്ഥത്തിൽ സുന്നത്ത് എന്ന പദം ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് പണ്ഡിതന്മാർ കിതാബുകൾ എഴുതിയപ്പോൾ അവർ പറഞ്ഞു ഉസൂലു സുന്ന. അവിടെ കിതാബാണ് ഉസൂലു സുന്ന, ഉസൂലു സുന്ന ആരുടെ കിതാബാണ്? ഇമാം അഹമ്മദ്. ഉസൂലു സുന്ന ആരുടെ കിതാബാണ്? ഇമാം അഹമ്മദ്. ഷർഹു സുന്ന ആരുടെ കിതാബാണ്? അൽബർബഹാരി. ഇവരൊക്കെ ഉദ്ദേശം എന്താണ്? ഉസൂലു അഹ്ലി സുന്ന, ഷർഹു ഉസൂലി അഹ്ലി സുന്ന. ഞാൻ ഒരു ഉദ്ദേശം ഈ കാര്യം ഇത് നിങ്ങൾക്ക് അറബിയിൽ എഴുതിയിരിക്കണമെങ്കിൽ ഷെയ്ഖ് അബ്ദുൽ മഹ്സൻ ഒരു കിതാബുണ്ട്, അൽഹത്ത് അല ഇത്തിബാഇ സുന്ന കിതാബിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു. വേറെ കിതാബുകൾ, അനേകം കിതാബുകൾ ഇത് കാണാൻ പറ്റും. സുന്നത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ പറയുന്ന കിതാബുകൾ ഇത് കാണാൻ പറ്റും. അപ്പൊ സുന്ന എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷയിൽ അർത്ഥം എന്താണ്? അത്തറിയക്ക. അഹ്ലു സുന്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കും പ്രവൃത്തികളും അംഗീകാരവും അടിസ്ഥാനമാക്കുന്ന ആളുകൾ, അവരാണ് അഹ്ലു സുന്ന, സുന്നത്തിന്റെ ആളുകൾ. വൽ ജമാഅ, വൽ ജമാഅ ലുഗതൻ അൽ ഫിർഖത്തു മിനൻ നാസ്. ജമാഅ എന്നതിന്റെ അർത്ഥം എന്താണ് ഭാഷയിൽ, അറബി ഭാഷയിൽ എന്താ അർത്ഥം? ഫിർഖ മിനൻ നാസ്, ജനങ്ങളെ കൂട്ടുന്ന ഒരു കൂട്ടം ആളുകൾ, അതാണ് ജമാഅ എന്നതിന്റെ അർത്ഥം. അമ്മ ഹുന ഫഅസ്ഹാബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെ ജമാഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളാണ്. തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ, അതോടൊപ്പം സഹാബത്തിന്റെ മാതൃകയെ പിൻപറ്റിയ ആളുകൾ, അവരാണ് അൽ ജമാഅ. അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും സഹാബത്തിന്റെ മാതൃകയും ജീവിതത്തിൽ പകർത്തുക, അവരാണ് ജമാഅത്ത്. അൽ ജമാഅ എന്ന് പറഞ്ഞാൽ സഹാബികൾ നിലകൊണ്ട മാർഗമാണ്. ഇന്ന് പല ആളുകൾ പറയും അഹ്ലു സുന്നത്തി വൽ ജമാഅ, അൽ ജമാഅ എന്ന പേര് അതിൽ തന്നെ ഉണ്ട്. വൽ ജമാഅ എന്ന് പറഞ്ഞാൽ കക്ഷിക്കാണ് പറയുക, വലിയൊരു കൂട്ടം ആളുകൾക്ക്. ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത്, ഞങ്ങളോടൊപ്പമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത്, അതുകൊണ്ട് ഞങ്ങളാണ് അൽ ജമാഅ എന്ന് ചില ആളുകൾ പറയാറുണ്ട്. ഖാല ഇബ്നു മസ്ഊദ്, അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു യഖൂൽ മാദാ, അൽ ജമാഅത്തു الجماعة ما وافق الحق وإن كنت وحدك. الجماعة ما وافق الحق. أو الجماعة ما وافق الحق. الجماعة ما وافق الحق. ما يقصون الجماعة ما وافق الحق. وإن كنت وحدك. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഹഖ്, സത്യം എന്തൊരു കാര്യത്തോടാണ് യോജിച്ചിട്ടുള്ളത്, എന്നോടൊപ്പമാണ് സത്യമുള്ളത്, വൻകുൻ തവഹ്ദക്, നീ ഒറ്റക്കാണെങ്കിലും അതാണ് എന്തുള്ളത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ. അല്ല, കുറെ ആൾക്കാരുള്ളത് കൊണ്ട് ജമാഅവൂല, ജമാഅത്ത് കുറച്ചാളെ ഉള്ളെങ്കിലും അവരാണ് സത്യത്തിന്റെ ഭാഗത്തെങ്കിൽ റാവലഹുൽ ജമാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിന്റെ ആരംഭത്തിൽ, ദഅവത്തിന്റെ തുടക്കത്തിൽ കുറെ ആളുടെ ആയിരുന്നോ? അല്ല, ആളെ കുറച്ച് ആൾക്കാരെ ഉള്ളു. അവരായിരുന്നില്ല അൽജമാ ആ സമയത്ത്? തീർച്ചയായും. അതുപോലെ തന്നെ ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ മസ്അലത്തു ഖൽഖുൽ ഖുർആൻ വിഷയത്തിൽ ആരായിരുന്നു അൽജമാ? അഹമ്മദ്. വളരെ കുറച്ച് ആളുകൾ അവരുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതുകൊണ്ട് അവർ അൽജമാ ആവാതിരിക്കോ? ഇല്ല. അൽജമാ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം നവാഫഖൽ ഹഖ്, കുൻത വഹ്ദക, ഒറ്റക്കാണെങ്കിലും സത്യത്തോട് ഏതാണ് ഒരുമിച്ച് നിൽക്കുന്നത്, അതാണ് അൽജമാ. فأهل السنة والجماعة أي أهل سنة النبي صلى الله عليه وسلم وصحابته نبي صلى الله عليه وسلم إليهم صحابة إليهم سنة مرغة بريد شعال غلان أهل السنة لا حديث البرنيب ولا نبي صلى الله عليه وسلم برنيو أوصيكم بتقوى الله والسمع والطاعة وإن تأمر عليكم عبد حبشي فإنه من يعيش منكم بعدي فسيرى اختلافا كثيرا فعليكم بسنتي وسنة من الخلفاء الراشدين നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ ഫഅലൈക്കും ബിസുന്നതി ഐ തമസ്സകു ബിസുന്നതി നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക വസുന്നത്തിൽ ഖുലഫാ റാഷിദീൻ ഖുലഫാ റാഷിദീങ്ങളെ സുന്നത്ത് മുറുകെ പിടിക്കുക അൽ മഹ്ദിയീൻ സുന്നത്തിൽ ഖുലഫാ റാഷിദീൻ അൽ മഹ്ദിയീൻ അപ്പൊ ഇവിടെ അൽജമാഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ്, അവരുടെ മാതൃകയാണ്. കാരണം അവരായിരുന്നു ഹഖിൽ നിലകൊണ്ട ആളുകൾ. وهذا والله سبحانه وتعالى اعلم صلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم.